ഒന്ന് കൊരിന്ത്യർ അധ്യായം 15. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തെപ്പറ്റി സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുകയും അതിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ സന്ദേശത്താൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ തുടർന്നും വിശ്വാസം പുലർത്തണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിശുദ്ധ സുവിശേഷ സ്വീകാര്യം വെറുതെയാകും. ഞാൻ സ്വീകരിച്ച സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത്, ക്രിസ്തു തിരുവെഴുത്തുകളിൽ പറയുന്നതുപോലെ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു. തിരുവെഴുത്തുകളിൽ പറയും പോലെ ക്രിസ്തു അടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തു പത്രോസിനും പിന്നീട് 12 അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ക്രിസ്തു ഒരേ സമയം 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. ആ സഹോദരന്മാരിൽ അധികം പേരും ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ ചിലർ മരിച്ചു. അനന്തരം ക്രിസ്തു യാക്കോബിനും പിന്നീട് എല്ലാ അപ്പോസ്തലന്മാർക്കും വീണ്ടും പ്രത്യക്ഷനായി. ഒടുവിൽ സമയത്തിന് മുമ്പ് ജനിച്ച ശിശുവിനെ പോലെ വ്യത്യസ്തനായിരുന്ന എനിക്കും ക്രിസ്തു സ്വയം കാണിച്ചു തന്നു. മറ്റെല്ലാ അപ്പോസ്തലന്മാരും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ലാതായത്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ അപ്പോസ്തലനായി. അവൻ എനിക്ക് നൽകിയ കൃപ നഷ്ടപ്പെടുത്തുകയുണ്ടായില്ല. മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാളും ഞാൻ കഠിനാധ്വാനം ചെയ്തു. എന്നാൽ ഞാനായിരുന്നില്ല യഥാർത്ഥത്തിൽ അധ്വാനിച്ചിരുന്നത്. ദൈവകൃപ എന്നോടൊപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുവോ മറ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചുവോ എന്നത് പ്രധാനമല്ല. ഞങ്ങളെല്ലാം ഒരേ സംഗതിയാണ് പ്രസംഗിച്ചത്. നിങ്ങൾ വിശ്വസിച്ചതും ഇതുതന്നെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നു. പിന്നെന്താണ് മരണത്തിൽ നിന്ന് ആരും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത്? ആളുകൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ലെങ്കിൽ ക്രിസ്തു ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവില്ല. ക്രിസ്തു ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ നിരർത്ഥമാണ്. നിങ്ങളുടെ വിശ്വാസവും അർത്ഥരഹിതമാണ്. ദൈവത്തെപ്പറ്റി കള്ളസാക്ഷ്യം പറയുന്നതിനാൽ ഞങ്ങൾ കുറ്റക്കാരുമാകും. എന്തെന്നോ, ദൈവം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞങ്ങൾ ദൈവത്തെപ്പറ്റി തെറ്റായി പ്രസംഗിച്ചു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കില്ല എന്നാണെങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർത്തപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തുവും ഒരിക്കലും ഉയർത്തപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അർത്ഥരഹിതമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളാൽ കുറ്റക്കാരാണ്. ക്രിസ്തുവിലായിരിക്കുന്ന മരിച്ചവർ നഷ്ടപ്പെടുകയും ചെയ്തു. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രതീക്ഷ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമാണെങ്കിൽ മറ്റുള്ള ആരെയും കാളും ഞങ്ങളോട് ജനങ്ങൾക്ക് സഹതാപം തോന്നും. എന്നാൽ ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. മരണത്തിൽ ഉറങ്ങിക്കിടന്ന വിശ്വാസികളിൽ നിന്ന് ആദ്യമായി ഒരു മനുഷ്യന്റെ പ്രവൃത്തി മൂലം മനുഷ്യന് മരണം സംഭവിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മൂലം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കുന്നു. ആദാമിൽ നാം എല്ലാവരും മരിക്കുന്നു. അതുപോലെ ക്രിസ്തുവിൽ നമ്മളെല്ലാം വീണ്ടും ജീവിപ്പിക്കപ്പെടും. പക്ഷേ എല്ലാവരും ശരിയായ ക്രമത്തിൽ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടും. ക്രിസ്തുവായിരുന്നു ആദ്യത്തെയാൾ. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിന്റെ ജനതയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവസാനവും വരും. എല്ലാ ഭരണാധിപന്മാരെയും അധികാരികളെയും ശക്തികളെയും ക്രിസ്തു നശിപ്പിക്കും. അനന്തരം ക്രിസ്തു പിതാവായ ദൈവത്തിന് രാജ്യം സമർപ്പിക്കും. എല്ലാ ശത്രുക്കളെയും ദൈവം തന്റെ നിയന്ത്രണത്തിലാക്കുവോളം ക്രിസ്തു ഭരിക്കണം. നശിപ്പിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാകുന്നു. തിരുവെഴുത്തു പറയുന്നു, ദൈവം എല്ലാറ്റിനെയും അവന്റെ നിയന്ത്രണത്തിൻ കീഴിലാക്കി. എല്ലാറ്റിനെയും എന്ന് പറയുമ്പോൾ അതിൽ ദൈവം വരില്ലെന്ന് വ്യക്തമാണ്. ദൈവമാണ് എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാക്കുന്നവൻ. എല്ലാം ക്രിസ്തുവിന്റെ കീഴിലായിക്കഴിയുമ്പോൾ പുത്രൻ സ്വയം ദൈവത്തിൻ കീഴിലാകും. ദൈവമാണ് എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കീഴിലാക്കിയത്. ദൈവം പൂർണമായും എല്ലാറ്റിനെയും ഭരിക്കുന്നതാകയാൽ ക്രിസ്തുവും ദൈവത്തിൻ കീഴിലാക്കപ്പെടും. മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുകയില്ലെങ്കിൽ പിന്നെ എന്തിന് അവർക്കു വേണ്ടി സ്നാനപ്പെടുന്നു? നാം തന്നെ എന്തിന് എല്ലായ്പ്പോഴും അപകടത്തിൽപ്പെട്ടുകിടക്കണം? ഞാൻ എന്നും മരിക്കുന്നു, അത് സത്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെച്ചൊല്ലി അഭിമാനിക്കുന്ന പോലെ സത്യമാണ്. എഫേസോസിൽ വച്ച് മാനുഷികമായ കരങ്ങളാൽ ഞാൻ വന്യജീവികളുമായി എന്റെ അഭിമാനത്തിനു വേണ്ടി മാത്രം ഏറ്റുമുട്ടി. ഞാൻ ഒന്നും തന്നെ നേടിയില്ല. മനുഷ്യർ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമെന്നതിനാൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. വിഡ്ഢികളാക്കപ്പെടരുത്. ചീത്ത കൂട്ടുകാർ നല്ല ശീലങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ശരിയായ ചിന്തയിലേക്ക് മടങ്ങിവരികയും പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളിൽ ചിലർ ദൈവത്തെ അറിയുന്നില്ല. അത് നാണക്കേട് തന്നെ എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ചിലർ ചോദിച്ചേക്കാം, എങ്ങനെയാണ് മരിച്ചവർ ഉയർക്കപ്പെട്ടത്? ഏതു തരം ശരീരമാണ് അവർക്കുണ്ടാകുക? അതൊക്കെ മണ്ടൻ ചോദ്യങ്ങളാണ്. നിങ്ങൾ വിത്ത് നടുമ്പോൾ അത് മുളച്ചു വരും മുമ്പ് മണ്ണിൽ മരിക്കണം. നിങ്ങൾ നടുന്ന വിത്തിന് പിന്നീട് അതേ ശരീരമായിരിക്കില്ല ഉണ്ടാവുക. നിങ്ങൾ നടുന്നത് ഒരു വിത്ത് മാത്രം, അത് ഗോതമ്പോ മറ്റെന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ദൈവം ആലോചിച്ചുറച്ച ഒരു രൂപം അതിന് നൽകും. ദൈവം ഓരോ വിത്തിനും ഓരോ ശരീരവും നൽകുന്നു. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന് ഒരുതരം ശരീരം, മൃഗങ്ങൾക്ക് മറ്റൊരു ശരീരം, പക്ഷികൾക്ക് വേറൊന്ന്, മത്സ്യങ്ങൾക്കും വ്യത്യസ്തമായ ശരീരം. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. പക്ഷേ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒരുതരം, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊരു തരം. സൂര്യന് ഒരു തരം തേജസ്, ചന്ദ്രന് മറ്റൊരു തരം, നക്ഷത്രങ്ങൾക്ക് വേറൊരു തരം. ഓരോ നക്ഷത്രവും തേജസ്സിൽ വ്യത്യസ്തങ്ങളാണ്. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവരുടെ കാര്യവും അങ്ങനെ തന്നെ. നടപ്പെട്ട ശരീരം നശിച്ചഴുകും, ആ ശരീരം അനശ്വരതയിലേക്ക് ഉയർത്തപ്പെടും. ഒരു ശരീരം നടുമ്പോൾ അപമാനത്തിലാണ് നടുക, പക്ഷേ അത് ഉയർക്കുമ്പോൾ മഹത്വത്തോടെയും. ശരീരം നടുമ്പോൾ അത് ദുർബലം, എന്നാൽ ഉയർക്കുമ്പോൾ അതിന് ശക്തിയുണ്ടാകും. നട്ട ശരീരം ഭൗതിക ശരീരമാണ്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ആത്മീയ ശരീരമാകും. ഭൗതിക ശരീരമുള്ളതിനാൽ ആത്മീയ ശരീരവുമുണ്ട്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
ആദ്യത്തെ മനുഷ്യൻ ആദാം ഒരു ദേഹിയായി,
പക്ഷേ അവസാനത്തെ ആദാം ക്രിസ്തു ജീവൻ നൽകുന്ന ആത്മാവായി. ആത്മീയ മനുഷ്യൻ ആദ്യം വന്നില്ല, ആദ്യം വന്നത് ഭൗതിക മനുഷ്യനാണ്, പിന്നീട് ആത്മീയ മനുഷ്യനും. ആദ്യ മനുഷ്യൻ ഭൂമിയിലെ പൊടിയിൽ നിന്നും വന്നു, രണ്ടാമൻ സ്വർഗത്തിൽ നിന്നും വന്നു. ജനങ്ങൾ ഭൂമിയുടേതാണ്, അവർ ഭൂമിയുടെ ആദ്യ മനുഷ്യനെ പോലെയാണ്. എന്നാൽ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ നിന്നും വന്നവനെ പോലെയാകുന്നു. നമ്മൾ ആ ഭൗമ മനുഷ്യനെ പോലെ ഉണ്ടാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളും ആ സ്വർഗീയ മനുഷ്യനെ പോലെ ആക്കപ്പെടും. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു സഹോദരീ സഹോദരന്മാരെ, മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യത്തിൽ പങ്കു കിട്ടുകയില്ല. അനശ്വരമായതിൽ നശ്വരമായവയ്ക്ക് പൈതൃകാവകാശമൊന്നും കിട്ടുകയില്ല. പക്ഷേ ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളോട് ഈ രഹസ്യം പറയുന്നു. നമ്മളെല്ലാവരും മരിക്കയില്ല, പക്ഷേ നമ്മൾക്കെല്ലാവർക്കും മാറ്റമുണ്ടാകും. അതിന് ഒരു നിമിഷം മാത്രമേ വേണ്ടൂ. ഒന്ന് കണ്ണു ചുമ്മുന്നത്ര വേഗത്തിൽ നമ്മൾ മാറ്റപ്പെടും. അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ അത് സംഭവിക്കും. മരിച്ച വിശ്വാസികൾ ജീവിതത്തിന്റെ അനശ്വരത്തിലേക്ക് ഉയർത്തപ്പെടും. നമ്മളെല്ലാവരും മാറ്റപ്പെടും. നശ്വരമായ ഈ ശരീരം അനശ്വരതയാൽ ആവരണം ചെയ്യപ്പെടണം. മരിക്കുന്ന ഈ ശരീരം അനശ്വരമായ എന്തെങ്കിലും ധരിക്കണം. അതുകൊണ്ട് നശിക്കുന്ന ഈ ശരീരം സ്വയം അനശ്വരമായത് ധരിക്കും, മരിക്കുന്ന ഈ ശരീരം മരിക്കാത്തതും ധരിക്കും. അത് സംഭവിക്കുമ്പോൾ തിരുവെഴുത്തിലെ ഈ വചനങ്ങൾ യാഥാർത്ഥ്യമാകും.
മരണത്തെ വിജയം വിഴുങ്ങി, മരണമേ എവിടെയാണ് നിന്റെ വിജയം? പാതാളമേ, മുറിവേൽപ്പിക്കാനുള്ള നിന്റെ ശക്തി എവിടെ?
മുറിവേൽപ്പിക്കാനുള്ള മരണത്തിന്റെ ശക്തി പാപമാണ്. ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശക്തി. പക്ഷേ ദൈവത്തിന് നാം നന്ദി പറയുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൻ നമുക്ക് വിജയം നൽകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ശക്തരായിരിക്കുക. നിങ്ങളെ മാറ്റാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കുക. എപ്പോഴും കർത്താവിന്റെ ജോലിയിൽ നിങ്ങളെ തന്നെ പൂർണമായും സമർപ്പിക്കുക. കർത്താവിലുള്ള നിങ്ങളുടെ ജോലി ഒരിക്കലും വ്യർത്ഥമല്ലെന്ന് നിങ്ങൾക്കറിയാം.